പാഠം 8. മോഷ്ടിക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്ന് വിശുദ്ധ പൗലോസ് വിശ്വാസികളെ ഉപദേശിക്കുന്നു. സാമൂഹിക തിന്മകളിൽ ഏറെ ഗൗരവമുള്ളതാണ് മോഷണം. അതുകൊണ്ട് തന്നെ മോഷ്ടിക്കരുത് എന്ന പ്രമാണം സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പ്രമാണം മോഷ്ടിക്കരുത് എന്ന തനതായ രൂപത്തിൽ തന്നെ കാണാം. കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വിശുദ്ധ പൗലോസിൻ്റെ പ്രബോധനവും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. 7 പ്രമാണത്തിൻ്റെ അടിസ്ഥാന ചിന്തകൾ: സമ്പത്ത് ദൈവിക ദാനം. സമ്പത്ത് ദൈവിക ദാനമാണ്. ദൈവം പ്രപഞ്ചവും സർവവസ്തുക്കളും സൃഷ്ടിച്ച് മനുഷ്യർക്ക് ഉപയോഗത്തിന് കൊടുക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണത്തിൽ നാം വായിക്കുന്നുണ്ട്. സമ്പത്ത് മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്, അന്യായമായി സമാഹരിച്ച് വെക്കാനുള്ളതല്ല. അത് പങ്കുവെക്കാതിരിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും തിന്മയാണ്. പൊതുസ്വത്തും സ്വകാര്യ സ്വത്തും. പണവും വസ്തുവകകളും ന്യായമായ രീതിയിൽ സമ്പാദിക്കുവാനും അനുഭവിക്കുവാനും മനുഷ്യന് അവകാശമുണ്ട്. പൊതുസ്വത്ത് എന്നും സ്വകാര്യ സ്വത്ത് എന്നും രണ്ടു വിധത്തിൽ സ്വത്തിനെ കാണാവുന്നതാണ്. സമൂഹത്തിന് പൊതുവായുള്ളതും എല്ലാവർക്കും അവകാശമുള്ളതുമാണ് പൊതുസ്വത്ത്. വ്യക്തികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും അവർക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളതുമായ സ്വത്താണ് സ്വകാര്യ സ്വത്ത്. സൃഷ്ടവസ്തുക്കൾ ന്യായമായ രീതിയിൽ സ്വന്തമാക്കാനും അനുഭവിക്കുവാനും വ്യക്തികൾക്ക് അവകാശമുണ്ട്. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കും മനുഷ്യൻ്റെ ഉന്നമനത്തിനും ഇതാവശ്യമാണ്. സ്വകാര്യ സ്വത്തവകാശമാണ് മനുഷ്യനെ അധ്വാനിക്കാനും ഫലം പുറപ്പെടുവിക്കാനും പ്രേരിപ്പിക്കുന്നത്. സ്വകാര്യ സ്വത്ത് വ്യക്തിയുടെ സുസ്ഥിതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അപരന്റെ സ്വത്തിൻ്റെ അപഹരണമാണ് മോഷണം. ഇത് സ്വകാര്യ സ്വത്തവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതേസമയം സ്വകാര്യ സ്വത്തിൻ്റെ അന്യായമായ സമാഹരണവും ധൂർത്തും ഗൗരവമായ തിന്മയാണ്. നീതി സങ്കല്പം. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നവർക്കേ നീതിപൂർവകമായി പെരുമാറാൻ കഴിയൂ. ഒരാളുടെ അവകാശം മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം കടമയായിത്തീരുന്നു. ഏതാനും ഉദാഹരണങ്ങൾ നോക്കുക. 1. സൃഷ്ടാവെന്ന നിലയിൽ ദൈവം ആരാധനയ്ക്ക് അർഹനാണ്. ആരാധന നൽകുകയെന്നത് നമ്മുടെ കടമയുമാണ്. 2. നമുക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാൾക്ക് കൂലി ലഭിക്കാൻ അവകാശമുണ്ട്. അത് നൽകുക എന്നത് നമ്മുടെ കടമയും. 3. ബഹുമാനിക്കപ്പെടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. ബഹുമാനം നൽകുക എന്നത് മക്കളുടെ കടമയും. പരസ്പരമുള്ള കടമകൾ പാലിക്കുക എന്നത് നീതിയുടെ അടിസ്ഥാന തത്വമാണ്. നമ്മുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം സ്നേഹവും സാഹോദര്യവുമാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ നാം കാണുന്നത് അതാണ്. കൊള്ളയടിക്കപ്പെട്ട് അവശനായ മനുഷ്യൻ്റെ അവസ്ഥ സഹായവും ശുശ്രൂഷയും അർഹിക്കുന്നതായിരുന്നു. അവിടെ സഹായിക്കാനുള്ള തൻ്റെ കടമ സ്നേഹപൂർവം ഏറ്റെടുത്ത നല്ല സമരിയാക്കാരനെ അവതരിപ്പിച്ചിട്ട് ഈശോ നമ്മോട് പറയുന്നു, നീയും പോയി അതുപോലെ ചെയ്യുക. നീതി പ്രവർത്തിക്കാത്തവരോട് വിധി ദിവസത്തിൽ ഈശോ ഇപ്രകാരം പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. സ്വത്തവകാശവും മോക്ഷണവും. നമ്മുടെ സ്വത്തിനുമേൽ നമുക്കുള്ള അവകാശം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് അവരുടെ സ്വത്തിന്മേലുള്ള അവകാശങ്ങളും. മറ്റൊരാളുടെ ഈ അവകാശത്തെ ഹനിക്കുവാൻ നമുക്ക് അധികാരമില്ല. ഇത്തരം അവകാശലംഘനം മോക്ഷണമാണ്. ഉദാഹരണമായി, യാത്രാക്കൂലി ബസ് ഉടമയുടെ അവകാശമാണ്. ബസ്സിൽ യാത്ര ചെയ്ത ശേഷം പണം കൊടുക്കാതിരിക്കുന്നത് അവകാശലംഘനമാണ്. ആ പണം ബസ് ഉടമയിൽ നിന്നും മോഷ്ടിച്ചതായി വേണം കരുതാൻ. പൊതുസ്വത്തിനോടുള്ള ആദരവ്. നാം അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതും പൊതുസ്വത്താണ്. പ്രകൃതി വിഭവങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റോഡുകൾ, വഴിവിളക്കുകൾ എന്നിവയെല്ലാം പൊതുസ്വത്താണ്. അവയുടെ മേൽ ജനങ്ങൾക്ക് തുല്യ അവകാശമാണുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുസമ്പത്ത് ആരെങ്കിലും അന്യായമായി കൈവശപ്പെടുത്തി ഉപയോഗിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ അവകാശത്തിന്മേലുള്ള ലംഘനമാണ്. അനേകരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതുകൊണ്ട് തിന്മയുടെ ഗൗരവം വർദ്ധിക്കുന്നു. 7 പ്രമാണത്തിനെതിരായ തിന്മകൾ: പൊതുവസ്തുക്കൾ അലക്ഷ്യമായി ഉപയോഗിക്കുക, നശിപ്പിക്കുക, ദൂർത്തടിക്കുക, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക, അന്തരീക്ഷ മലിനീകരണം നടത്തുക, ഇവയൊക്കെ പൊതുസ്വത്തിനോടുള്ള അനാദരവാണ്. തന്മൂലം ഇവയെല്ലാം 7 പ്രമാണത്തിൻ്റെ ലംഘനങ്ങളാണ്. കൈക്കൂലി, കള്ളക്കടത്ത്, നികുതി വെട്ടിപ്പ്, പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത, പരീക്ഷയിലെ കോപ്പിയടി, അന്യായ പലിശ വാങ്ങൽ, അധികാരം ദുരുപയോഗിക്കൽ, പക്ഷാഭേദം കാണിക്കൽ, ജോലിക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കാതിരിക്കൽ മുതലായ തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അവയും മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ ലംഘനങ്ങളാണ്. തിരിച്ചു കൊടുക്കാനുള്ള കടമ: മോഷണം നടത്തിയാൽ മോഷ്ടിച്ച വസ്തു തിരികെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അന്യായമായി കൈവശം വച്ചിരിക്കുന്ന വസ്തുവകകൾ തിരികെ കൊടുക്കുകയും അന്യായമായി വരുത്തിവെച്ച നഷ്ടത്തിന് പരിഹാരം ചെയ്യുകയും വേണം. ആർക്കാണോ നഷ്ടം വരുത്തിയത്, ആ ആൾക്ക് തന്നെ നഷ്ടപരിഹാരം ചെയ്യണം. അത് പരസ്യമായി ചെയ്യാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ രഹസ്യമായെങ്കിലും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ നമുക്ക് ചുമതലയുണ്ടെന്നാണ് മോഷ്ടിക്കരുത് എന്ന പ്രമാണം പഠിപ്പിക്കുന്നത്. സാമൂഹിക നീതിയുടെ പാലകരായി നമുക്ക് വളരാം. ദൈവം ദാനമായി നൽകിയ സമ്പത്തിൻ്റെ കാര്യസ്ഥർ എന്ന നിലയിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് നന്മയിൽ നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല വസ്തുക്കളുടെയും മേൽ മനുഷ്യന് അധികാരം നൽകിയ ദൈവമേ, സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പാടാം. മാനവ മക്കളെ നീതിബോധത്തിൽ കാത്തു വളർത്താൻ ഏകീയ മാർഗം: അധ്വാനപൂർണമാം ജീവിത വഴിയെ സ്വന്തമായി സ്വത്തുക്കൾ നേടുക നമ്മൾ. സമ്പത്തിനുടമയാം ദൈവം കൽപ്പിച്ചു മോഷണമരുതരുത്, നീതിയിൽ വളരൂ. അപരൻ്റെ അവകാശ ലംഘനമരുത്, വഞ്ചന ചെയ്യരുത്, മാനിക്കണം അവനെ. പൊതുസ്വത്തും വിഭവവും ആദരപൂർവം കൈകാര്യം ചെയ്തിടിൽ നീതിയിൽ വളരാം. ധർമ്മബോധത്തിൻ്റെ വിത്തുകൾ പാകാം, നീതിയും സ്നേഹവും പുൽകിടാമെന്നും. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:30-37 വാക്യങ്ങൾ. വഴി കാട്ടാനൊരു തിരുവചനം: കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 1 കൊരിന്ത്യർ 6:10. നമുക്ക് പ്രവർത്തിക്കാം. 7 പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന തിന്മകൾ കണ്ടെത്തി അവയ്ക്ക് എങ്ങനെ പരിഹാരം ചെയ്യാമെന്ന് ചർച്ച ചെയ്യുക. എൻ്റെ തീരുമാനം: പൊതുവസ്തുക്കൾ യാതൊരു കാരണവശാലും ഞാൻ നശിപ്പിക്കുകയോ ദുരുപയോഗിക്കുകയോ ഇല്ല.